ദൈവനാമത്തിന് മഹത്വം. ഇന്ന് സെപ്റ്റംബർ 27-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും യെശയ്യ പ്രവാചകന്റെ പുസ്തകം 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്നും ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായവും വായിക്കുന്നു. യെശയ്യാവ് 10. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തിങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധം ആകുന്നു. ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും. എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളവാനും തന്നെ. അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അത്രേ അവന്റെ താല്പര്യം. അവൻ പറയുന്നത്, എന്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? കല്ലോ കർക്കെമീഷിനെ പോലെയല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ? ശമരിയ ദമ്മശേഖിനെ പോലെയല്ലയോ? യെരുശലേമിലും ശമരിയയിലുമുള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹാസനസ്ഥരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവഭൂമിയെയും കൂട്ടിച്ചേർത്തു. ചിറക് അനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയം അയക്കും. അവന്റെ മഹത്വത്തിൻ കീഴെ തീ കത്തും പോലെ ഒന്ന് കത്തും. ഇസ്രയേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹിദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നത് പോലെയിരിക്കും. അവന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലന് അവയെ എണ്ണിയെഴുതാം. അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങിവരും. ഷെയാർ യാശൂബ് യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരും. ഇസ്രായേലെ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിൽ ഒരു ശേഷിപ്പ് മാത്രം മടങ്ങിവരും. നീതിയെ പ്രവഹിക്കുന്നതായൊരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, അശൂർ വടി കൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും. ഓറേവ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും. അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും, മിസ്രൈമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. അവൻ അയ്യാത്തിൽ എത്തി മിഗ്രോനിൽ കൂടി കടന്നു, മിക്മാഷിൽ തന്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു. അവർ ചുരം കടന്നു, ഗേബയിൽ രാ പാർത്തു, രാമ നടുങ്ങുന്നു. ഷൗലിന്റെ ഗിബയ ഓടിപ്പോയി, ഗല്ലീം പുത്രി ഉറക്ക നിലവിളിക്ക, ലേയേഷെ ശ്രദ്ധിച്ചു കേൾക്ക, അനാദോത്തെ ഉത്തരം പറക. മത്മേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു, ഗബീം നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു. ഇന്ന് അവൻ നോബിൽ താമസിക്കും, യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന്റെ നേരെ അവൻ കൈകുലുക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും. പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും. ലെബാനോനും ബലവാന്റെ കയ്യാൽ വീണുപോകും. 11 എന്നാൽ ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇഷായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദിയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 നിന്നും ഒന്നിച്ചുകൂട്ടുകയും എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും. യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രൈം യഹൂദയോട് അസൂയപ്പെടുകയില്ല, യഹൂദ എഫ്രൈമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല. അവർ പടിഞ്ഞാറ് ഫെലിസ്റ്റീയരുടെ മലഞ്ചരിവുകളിന്മേൽ ചാടും, കിഴക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും. ഏദോമിന്മേലും മോവാബിന്മേലും കൈവയ്ക്കും, അമോന്യർ അവരെ അനുസരിക്കും. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേലിനുണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴിയുണ്ടാകും. 12 അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ച് നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവുമായിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവന്റെ നാമം ഉന്നതമായിരിക്കുന്നുവെന്ന് പ്രസ്താവിപ്പീൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു, ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രയേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൻ ഘോഷിച്ചുല്ലസിപ്പീൻ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:1. സ്വതന്ത്രനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകിയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃദ്ധാഭിമാനികൾ ആകരുത്.
ദൈവത്തിനു മഹത്വം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:22 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ ഈ രാത്രി അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്ത് ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലത്തെയും കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഏകദേശം 9 വിധ ഫലത്തെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാനുഷിക ഊർജത്തിന്മേലാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. എന്നാൽ ഫലമുണ്ടാകുന്നത് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോഴാണ് അതിൽ ഫലമുണ്ടാകുന്നത്. അവ ഒരു ഫാക്ടറിയും ഒരു ഉദ്യാനവും പോലെയാണ്. ഫലം ബഹുവചനമല്ല, ഏകവചനമാണ്. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനോട് സാമ്യമുള്ള ഒരു ഫലമാണ് പുറപ്പെടുവിക്കുന്നത്. ഇവിടെ പറയുന്ന സൽഗുണങ്ങൾ ദൈവപുത്രന്റെ ജീവിതത്തിന്റെ വിവരണമാണ്. ആദ്യമായിട്ട് നമുക്ക് സ്നേഹമെടുക്കാം. അഹപ്പെ എന്ന ഗ്രീക്ക് പദം നമുക്ക് ദോഷം ചിന്തിക്കുന്നവർക്കും നന്മ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ നിന്നുള്ള സ്നേഹം. ദൈവം എന്തായിരിക്കുന്നുവോ നാം എന്തായിരിക്കണമോ അത് പൗലോസ് കൊരിന്ത്യരിൽ വിവരിച്ചിരിക്കുന്നു. സ്നേഹം കാൽവരി ക്രൂശിൽ വെളിപ്പെട്ടതാണ് ദൈവസ്നേഹം. സന്തോഷം ഗ്രീക്കുകാരുടെ ഒരു പ്രത്യേക പദമാണ്. ദൈവത്തെ കൊണ്ടുള്ള സംതൃപ്തിയും സന്തോഷവും യോഹന്നാൻ 4:34 വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഭൗതിക വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന സന്തോഷമല്ല, ദൈവമാണ് അതിൻ്റെ അടിസ്ഥാനം. തിരുവചനത്തിൽ അവൻ സന്തോഷിക്കുന്നു, 1:22. പരിശുദ്ധാത്മാവിൽ അത് സാധ്യമായി തീരുന്നു, 4:25. സമാധാനം ദൈവത്തോട് സമാധാനവും ദൈവത്തിൻ്റെ സമാധാനവും വിശ്വാസികൾ തമ്മിലുള്ള സമാധാനവും ഇതിലുൾപ്പെടും. ദൈവസമാധാനം പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കാത്ത് സൂക്ഷിക്കും. നമ്മുടെ രക്ഷകന്റെ ജീവിതത്തിലെ സമാധാനം ലൂക്കോസിന്റെ 22 നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ കാണുവാനായിട്ട് കഴിയും. മറ്റൊരു ഫലമാണ് ദീർഘക്ഷമ, കഷ്ടതകളിലും പീഡനങ്ങളിലുമുള്ള ക്ഷമ. ഇതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം ലൂക്കോസ് 23:34 വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. സാധാരണമായി പുതിയ നിയമത്തിൽ മനുഷ്യനോടുള്ള ദൈവിക മനോഭാവമാണ് ദീർഘക്ഷമ. അതിന് പൗലോസ് റോമർ എഴുതിയ ലേഖനം 2:4 വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തുടർന്ന് ആ ഗുണം നമ്മളിൽ ഉണ്ടാകണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. സ്നേഹ സന്തോഷ സമാധാനങ്ങളിൽ ഒരാൾ ബലവാനാണെങ്കിൽ, ഒരാൾ ശക്തനാണെങ്കിൽ അയൽക്കാരുടെ ക്രിസ്തുതുല്യമായി ഇടപെടുവാൻ അവന് സാധിക്കും. ദയാ കരുണ കർത്താവിന് ശിശുക്കളോടുള്ള മനോഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം കരുണാമയനായ ദൈവമാണ്, ദൈവം ദയാശീലനായവനാണ്. പരോപകാരമോ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയിൽ നിന്നാണ് പരോപകാരം ഉണ്ടാകുന്നത്. നീതിസാരം പറയുന്നത് പരോപകാരമേ പുണ്യം എന്നാണ്. അതൊരു പുണ്യമായ കാര്യമാണ്. പരന് ഇതരർക്ക് ചെയ്യുന്നതാണ് പരോപകാരം, ഉപകാരം ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രാവർത്തിക രൂപം നിങ്ങൾ ലൂക്കോസിൽ വായിക്കുമ്പോൾ 10:30 നമുക്ക് കാണുവാൻ കഴിയും. നോക്കുക, അടുത്ത് വിശ്വസ്തതയാണ്. വിശ്വസ്തത, സൗമ്യത, സത്യസന്ധത. ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ യേശു ചെയ്തതുപോലെ ഒടുവിലത്തെ സ്ഥാനം സ്വീകരിക്കുന്ന മനോഭാവമാണ്. യോഹന്നാൻ 13 നിങ്ങൾ വായിച്ചു നോക്കൂ. പുതിയ നിയമത്തിൽ 3 അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. 2, കീഴ്പ്പെട്ട് പഠിക്കുവാനുള്ള മനോഭാവമാണ്. 3, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കപ്പെടുന്ന അനുഭവമാണ്. ലാസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ദ്രിയജയമാണ്. കായിക അഭ്യാസിയുടെ ശാരീരിക വീക്ഷണത്തിനും ശിക്ഷണത്തിനും വിശ്വാസ ലൈംഗിക വിജയത്തിനും ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഭിലാഷങ്ങളെയും വിഹാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവായിട്ടാണ് ഈ ഇന്ദ്രിയജയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1:27 ഇപ്രകാരം പറയുന്നു, ഇവയ്ക്കെതിരായി ഒരു ന്യായ പ്രമാണവും ഇല്ല എന്നാണ്. തികച്ചും ശരിയായതാണ്. ഈ സൽഗുണങ്ങൾ ദൈവത്തിന് പ്രസാദകരവും മനുഷ്യർക്ക് ഉപകാരവും പ്രദവും ആയിത്തീരണം. ഈ ഫലങ്ങൾ എങ്ങനെ ഉണ്ടാകും? മനുഷ്യന്റെ പ്രയത്നത്താലോ ഒരിക്കലുമല്ല, കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് ആവശ്യമായ ജലവും ലവണവും സ്വീകരിക്കുന്നത് പോലെ വിശ്വാസി ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിൻ്റെ ബലകരമായ ജീവിതം നയിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മുകളിൽ പറഞ്ഞ ഫലങ്ങളെ പണ്ഡിതനായ ലൈറ്റ് ഫുട്ട് പറഞ്ഞിരിക്കുന്നത് അവനവനോടുള്ള ബന്ധത്തിലുള്ളവ, സ്നേഹം, സന്തോഷം, സമാധാനം, അയൽക്കാരോടുള്ള ബന്ധമുള്ളവ, ദീർഘക്ഷമതായ പരോപകാരം, ക്രിസ്ത്യാനികളെ നടത്തുന്നത് സംബന്ധിച്ചുള്ളവ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം ഇവയാണ്. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നോ. ഇവയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, നാം മറ്റുള്ളവരുടെ മുമ്പിൽ ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നാം മേൽപ്പറഞ്ഞ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. പലരും ഫലത്തേക്കാൾ ആഗ്രഹിക്കുന്നത് വരമാണ്. വരം നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. വരം നിലനിൽക്കണമെങ്കിൽ ഫലം ആവശ്യമാണ്. രണ്ട്, ഫലം ഉണ്ടെങ്കിലേ വരം നിലനിൽക്കുവാനായിട്ട് കഴിയൂ. വരവും ഫലവും ഒരേപോലെയാണ് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗമ്യതയും ഇന്ദ്രിജയവും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യമാണ്. ഇതില്ലാതെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെതായ പാളിച്ചകളും അപാകതകളും നമ്മുടെ ജീവിതത്തിൽ നേരിടുവാൻ തക്കവണ്ണമിടയാകും. അതുകൊണ്ട് ഒരു ദൈവവൈതൽ വളരെ സൗമ്യതയുടെ ആത്മാവിൽ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കി ആ ഫലം നമ്മൾ കായ്ക്കുവാൻ തക്കവണ്ണം, പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ജാഗരൂകരായി അതിൽ ശ്രമിച്ചുകൊണ്ട് അതിൽ ആയിരുന്നുകൊണ്ട് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. നാം ഫലമുള്ളവരായി മാറണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. ഈ നാളുകളിൽ ഫലമുള്ളവരായി കർത്താവിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. ഫലമില്ലാതെ ഒരിക്കലും വരത്തിന് നിൽപ്പാൻ കഴിയയില്ല. അതേ ഫലം തിരഞ്ഞ് കർത്താവ് തോട്ടത്തിൽ വരുമ്പോൾ എന്നിൽ നിങ്ങളും ഫലമില്ല എങ്കിൽ നിശ്ചയമായും അവൻ വെട്ടി തീയിലിടും. അത് വരാതിരിക്കുവാൻ ഫലമുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ അതിനുവേണ്ടി തയ്യാറാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കുന്നു.